ഏത് പ്രശ്നം വന്നാലും എത്ര വലിയ പ്രലോഭനം വന്നാലും സുഹൃത്തെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ടു പോകുവാൻ ഉറച്ച തീരുമാനം എടുക്കുന്നതാണ് നല്ലത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
യഹോവയൻ വെളിച്ചവും രക്ഷയും ഭയമെനിക്കു ലേശം വേണ്ടമന്നിൽ. യഹോവയൻ ജീവന്റെ ബലവും തന്നേ, പേടിപ്പാൻ ഇനിയും യാതൊന്നുമില്ലല്ലോ. യഹോവയൻ വെളിച്ചവും രക്ഷയും ഭയമെനിക്കു ലേശം വേണ്ടമന്നിൽ. യഹോവയൻ ജീവന്റെ സൈന്യമായി അടുത്തിടുമ്പോ, യുദ്ധത്തിൻ കാഹളം മുഴക്കിടുമ്പോ, ശത്രുക്കൾ സൈന്യമായി അടുത്തിടുമ്പോ, യുദ്ധത്തിൻ കാഹളം മുഴക്കിടുമ്പോ, ഭയപ്പെടുന്നില്ല ഞാൻ, പതറുകയില്ല ഞാൻ. യാഹം ദൈവമൻ രക്ഷകനല്ലയോ. യഹോവ തൻ തേജസ് എത്ര ശ്രേഷ്ഠം, തന്നാലയവാസമെത്ര മോദം.
യഹോവ തൻ തേജസ് എത്ര ശ്രേഷ്ഠം, തന്നാലയവാസമെത്ര മോദം.
ധ്യാനിച്ചിടും അവനെ മോദ, ആശയതേ എന്നായുസ്സിനന്ത്യത്തോളം.
ഭയമെനിക്കു ലേശം വേണ്ടമന്നിൽ. യഹോവയൻ ജീവന്റെ ബലവും തന്നേ, പേടിപ്പാനിയും യാതൊന്നുമില്ലല്ലോ. യഹോവയൻ വെളിച്ചവും രക്ഷയും ഭയമെനിക്കു ലേശം. യഹോവയൻ ജീവന്റെ ബലവും തന്നേ, പേടിപ്പാനിയും യാതൊന്നുമില്ലല്ലോ.
പലപ്പോഴും എതിർപ്പുകൾ വരുമ്പോൾ ഇതെല്ലാം ഇതുവരെ എവിടെ കിടന്നു എന്ന് തോന്നത്തക്കവണ്ണം അത്ര അധികമായിരിക്കും, ഇല്ലേ? ഏത് പ്രശ്നം വന്നാലും എത്ര വലിയ പ്രലോഭനം വന്നാലും സുഹൃത്തെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുൻപോട്ടു പോകുവാൻ ഉറച്ച തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. അസാധാരണമായ പ്രതിസന്ധികളെ നേരിടുവാൻ തയ്യാറായി വേണം മുൻപോട്ടു പോകേണ്ടത്. ഞാൻ നെഹെമ്യാവിന്റെ ജീവിതത്തിൽ നിന്നുമാകുന്നു ഈ വലിയ സത്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. യെരുശലേമിന്റെ മതിൽ പണിയുവാൻ ഇറങ്ങിത്തിരിച്ച് നെഹെമ്യാവ് എല്ലാ പ്രകാരത്തിലുമുള്ള എതിർപ്പുകളെ ഫലപ്രദമായി നേരിടുന്നതാണ് നാം കണ്ടത്. അവന്റെ വലിയ വേലയിൽ തോൽക്കുവാൻ, തട്ടി വീഴുവാൻ, തകർത്ത് കളയുവാൻ ആവശ്യമായ എല്ലാ കുതന്ത്രങ്ങളും സാത്താൻ നെഹെമ്യാവിന്റെ വഴിയിൽ വെച്ചു. ഇന്നും ശത്രു ഇതേ കാര്യമാകുന്നു ചെയ്യുന്നത്. നമ്മുടെ അനുഭവത്തിലെ വ്യത്യാസം അവൻ മിക്കവാറും ജയിക്കുന്നു, നാം തോൽക്കുന്നു എന്ന് മാത്രം. തോൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം തോൽക്കുവാൻ ഒരാവശ്യവും ഇല്ലാത്തതുപോലെ ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. എന്നിട്ടും നാം പരാജയപ്പെടുന്നു. എന്നാൽ നെഹെമ്യാവ് പരാജയപ്പെട്ടില്ല. 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് മതിലിന്റെ പണി ഏകദേശം പൂർത്തിയാകുന്നതാണ്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, എന്നാൽ ഞാൻ മതിൽ പണിതു. ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റമൊന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും അരാബ്യനായ ഗെശമും ഞങ്ങളുടെ മറ്റ് ശത്രുക്കളും കേട്ടപ്പോൾ. ഇവിടെ ഈ മനുഷ്യന്റെ സത്യസന്ധത ശ്രദ്ധിച്ചാലും അവൻ പറയുന്നത് ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വെച്ചിരുന്നില്ലെങ്കിലും. നെഹെമ്യാവ് നദേനീലിനെ പോലുള്ളവനാകുന്നു. അവനിൽ കപടമൊന്നുമില്ലാത്തവനായിരുന്നു. അവൻ ചതിക്കുകയോ കൌശലം കാണിക്കുകയോ ചെയ്യുന്നില്ല. ഇന്ന് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് മുഴുവൻ പറയാത്ത അനേകം വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും അവരുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായിരിക്കേയില്ല. അവർ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് പ്രവർത്തിക്കാറുള്ളത്, മുഴുവൻ സത്യവും പറയാത്തവർ. നമ്മുടെ തൊഴിലിലും സമൂഹത്തിലും സഭയിലും കുടുംബത്തിലുമൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സത്യസന്ധതയാണ്. എന്തുകൊണ്ട് നാം ബുദ്ധിഹീനരെ പോലെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നല്ല. അന്യോന്യമുള്ള നമ്മുടെ ഇടപാടുകളിൽ നാം അധികം സത്യസന്ധരായിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ശത്രുക്കളായ സൻബല്ലത്തും തോബിയാവും ഗേശമും മറ്റുള്ളവരും മതിൽ പണി പൂർത്തിയായി എന്ന് കേട്ടപ്പോൾ നെഹെമ്യാവ് പറയുന്നത് ആ റിപ്പോർട്ട് അല്പം അതിശോക്തിപരമാകുന്നു എന്നത്രേ. വാതിലുകൾ ഇതുവരെ വെച്ചിരുന്നില്ല എന്ന്. നെഹെമ്യാവിന്റെ സത്യസന്ധത ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അവൻ അത് ആയിരിക്കുന്നത് പോലെ തന്നെ പറയുന്നു. 2-3 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഗേശമും എന്റെ അടുക്കൽ ആളയച്ചു, വരിക, നാം ഓനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു. എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത്. 3-ാം വാക്യത്തിൽ, ഞാൻ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുന്നത് എന്തിനു എന്ന് പറയിച്ചു. ശത്രുക്കളുടെ അടവ് മാറ്റി. നെഹെമ്യാവ് ആരംഭിച്ച പണി അവർക്ക് തടസ്സപ്പെടുത്തുവാൻ കഴിയാതിരുന്നതിനാൽ ഇനിയും നെഹെമ്യാവിനെ കൂടെ കൂട്ടി ഒരു അനുരഞ്ജന ശ്രമം നടത്തിക്കളയാമെന്നാണ് ഇപ്പോൾ ശത്രുക്കൾ കരുതുന്നത്. നെഹെമ്യാവിന്റെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല അവരുടെ താൽപര്യം. ഇത് സാത്താന്റെ പണ്ടത്തെ മുതലുള്ള വേലയാണ്. ആരോടെങ്കിലും താങ്കൾക്ക് പോരാടി ജയിക്കുവാൻ കഴിയില്ല എങ്കിൽ അവരോടൊപ്പം ചേർന്നേക്കൂ. ഇന്ന് ഇതുപോലുള്ള അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. അവ എത്ര ആകർഷകമാകുന്നു എന്നറിയാമോ? ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്ന സാത്താന്റെ അടവ്. ഒടുവിൽ എല്ലാം അവനോടൊപ്പം തീയിലാകുമ്പോൾ മാത്രമേ സത്യം ഗ്രഹിക്കൂ. അവർ ഒരുമിച്ച് കൂടുവാൻ തെരഞ്ഞെടുത്ത സ്ഥലം ഓനോ സമഭൂമിയായിരുന്നു. നെഹെമ്യാവ് അവരുടെ ആ ക്ഷണം അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞു. അവൻ അവരോട് പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്നത്ര, എന്നോട് ദോഷം ചെയ്യുവാനാണ് അവർ നിരൂപിച്ചത് എന്ന് നെഹെമ്യാവ് പറയുന്നു. അവർ അവനെതിരെ കാര്യങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അവനെ കുല ചെയ്യുവാനുള്ള തന്ത്രം ആയിരുന്നിരിക്കും ഇത്. ശത്രുവിനോട് അധികം വിശദീകരിച്ചതുകൊണ്ട് വിശേഷമൊന്നുമില്ല. അവൻ ദൂതന്മാരെ അങ്ങോട്ടേക്ക് അയച്ചു പറഞ്ഞു, ഞാനൊരു വലിയ വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, എനിക്കിപ്പോൾ വരുവാൻ സാധ്യമല്ല പോലും. ശത്രു ഒരു അനുരഞ്ജനത്തിന് ആവശ്യപ്പെട്ടു, എന്നാൽ നെഹെമ്യാവ് പറഞ്ഞു സാധ്യമല്ല എന്ന്. എത്ര മഹത്തായൊരു മാതൃക! ഒരു അനുരഞ്ജനത്തിന് പുറകെ നടക്കുന്ന അനേകർ ഇന്ന് സഭകളിലുണ്ട്. അവരോടൊപ്പം ചേർന്നില്ല എങ്കിൽ താങ്കൾ കർക്കശക്കാരനാകുന്നെന്നും ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണെന്നും തന്നിഷ്ടക്കാരനാകുന്നെന്നും ഒക്കെ അവർ പറഞ്ഞു വരത്തും. ക്രിസ്തീയമായ ഒരു ഭാഷ ഉപയോഗിച്ചിട്ട് ഏത് വഷളത്വത്തിനും കൂട്ടുനിൽക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഏത് ദൈവമില്ലാത്തവനെയും ഉപയോഗിച്ച് സഭയിൽ പരിപാടികൾ നടത്തി പണം പിരിച്ച് സാമൂഹ്യ സേവനം നിർവഹിക്കാമെന്നത്ര പലരുടെയും കണക്കുകൂട്ടൽ. ഇങ്ങനെയുള്ളവരുമായി ചർച്ച നടത്തുന്നത് ഞാൻ പണ്ടേ നിർത്തിയതാണ്. ക്രിസ്തുവിന്റെ ആളത്വത്തിനു ചുറ്റും കൂടുവാൻ താൽപര്യമുള്ളവരോടൊപ്പം ഒന്നിച്ചിരിക്കുവാനാണ് ഞാൻ ഇന്നിഷ്ടപ്പെടുന്നത്. അതിനൊരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ ഇങ്ങനൊരു ശുശ്രൂഷയ്ക്കിറങ്ങിയ സമയം മുതൽ എന്നെ കാണുന്നവരും കേൾക്കുന്നവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഏത് സഭക്കാരനാണ്? ഇത് നമ്മുടെ നാട്ടിൽ ആളുകളിൽ പ്രത്യേകം കാണുന്നൊരു സ്വഭാവമാകുന്നതാനും. ഇന്ന് പലരും ആ ചോദ്യം നിർത്തിയിട്ട് എന്റെ സഹപ്രവർത്തകരോടും എന്നെ അറിയാവുന്നവരോടും ചോദിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഏത് സഭയുടെയോ സംഘടനയുടെയോ ഒരു ലേബലല്ല പ്രധാനപ്പെട്ടത്, ഞാൻ എന്തു വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റെല്ലാവരിൽ നിന്ന് വേർപെട്ടത് എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സഭയിലെ മദ്യപാനിയായ ഒരു അംഗത്തെ എനിക്കറിയാം. ആ സഭയുടെ തത്വം വെച്ച് അയാൾക്ക് അതിലെ അംഗം ആയിരിക്കുവാൻ കഴിയില്ല. നാം വിശ്വസിക്കുന്നത് എന്താകുന്നു എന്നുള്ളതാണ് നമ്മെ ഒരുമിച്ച് നിർത്തേണ്ടത്. ഒരു ആചാരത്തിന്റെ പേരിലോ കർമ്മത്തിന്റെ പേരിലോ ഒരു സംഘടനയുടെ ലേബലിലോ ഈ വെട്ടും കുത്തും ഒന്നും നടത്തേണ്ടതില്ല. ദൈവജനത്തിൽ വിശ്വസിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്ന, അവൻ നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന, അവിടുത്തെ പുനരുദ്ധാനത്തിലും മടങ്ങിവരവിലും വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുമായോ സഭയുമായോ ഒന്നിച്ചു പോകുന്നതിന്, ഒരുമിച്ച് ആരാധിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. ആത്മീകമായി വളരുവാൻ എന്നെ സഹായിക്കുന്ന അത്തരം കൂട്ടങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഈ അടിസ്ഥാന സത്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുമെന്നത് ആരും പറയാതെ അറിയാവുന്നതാണല്ലോ. ചിലർ പറഞ്ഞേക്കാം ഇത് എല്ലായിടത്തും ചേർന്നു പോകുവാനുള്ള ഒരു തന്ത്രം ആകുന്നെന്ന്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്രയും അടിസ്ഥാന സത്യങ്ങളിൽ മുറുകെ പിടിക്കുന്നത് ചെറിയ കാര്യമാണോ? നാം രണ്ടാം തരമായിട്ടുള്ളതിനാണ് അധികം പ്രാധാന്യം നൽകുന്നത് എന്നതത്രേ നമ്മുടെ പ്രശ്നം. ദൈവവചനം അനുസരിക്കുവാനും ക്രിസ്തുവിന് ചുറ്റും കൂടുവാനും താൽപര്യമുള്ള ഏതൊരു വ്യക്തിയുമായും നമുക്ക് കൂട്ടായ്മ ആചരിക്കാവുന്നതാണ്. എന്നാൽ ഞാൻ ശത്രുവിനോടുകൂടെ ചേരില്ല. നെഹെമ്യാവ് ഒരു നല്ല പണി ചെയ്യുകയായിരുന്നു. ശത്രുവിന്റെ അടുത്ത് വന്ന് അതും ഇതും പറഞ്ഞ് സമയം കളയുവാൻ അവൻ ആളല്ലായിരുന്നു. ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വാദിച്ചും തർക്കിച്ചും ഫലപ്രദമായി ഉപയോഗിക്കേണ്ട സമയം ദൈവമക്കൾ വെറുതെ കളയുകയാണല്ലേ. ദൈവജനം അനുരഞ്ജന നയം സ്വീകരിക്കരുത്. നെഹെമ്യാവിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ ദൈവപൈതലും തെറ്റിനോട് ഈ മനോഭാവം ഉള്ളവരായിരിക്കണം. 4-5 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അവർ 4 പ്രാവശ്യം ഇങ്ങനെ എന്റെ അടുക്കൽ ആളയച്ചു, ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞയച്ചു. സൻബല്ലത്ത് അങ്ങനെ തന്നെ 5 പ്രാവശ്യം തന്റെ ഭൃത്യനെ തുറന്നിരിക്കുന്ന ഒരു എഴുത്തുമായി എന്റെ അടുക്കൽ അയച്ചു. ശത്രു നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവൻ എപ്പോഴും അങ്ങനെയാകുന്നുവല്ലോ. വാസ്തവത്തിൽ അവർ നെഹെമ്യാവിനോട് സൗഹൃദം കാണിക്കുവാനും അനുരഞ്ജനത്തിനുമാണോ വന്നത്? ഇവിടുത്തെ കാര്യം മതിൽ പണിക്ക് നെഹെമ്യാവിന്റെ സാന്നിധ്യം യെരുശലേമിൽ വളരെയേറെ ആവശ്യം ഉള്ള ഒന്നായിരുന്നു. അവൻ അവിടെ നിന്നും മാറുന്നത് ബുദ്ധിയല്ല. വളരെ സൌമ്യമായ ഭാഷയിൽ എഴുതപ്പെട്ട ശത്രുവിന്റെ എഴുത്ത് വാസ്തവത്തിൽ ഒരു ചൂണ്ടയായിരുന്നു. അതിൽ ഒരു ഭീഷണിയുള്ളത് ശ്രദ്ധിച്ചാലും 6 വാക്യം അതിൽ എഴുതിയിരുന്നത്, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്, നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ വർത്തമാനം. ഈ ഗഷ്മൂവ് എന്നും നമ്മോടൊപ്പം ഉണ്ട് കേട്ടോ. ഏറ്റവും അധികം ഏഷണി പറഞ്ഞു നടക്കുന്നവൻ ഇവനാണ്. സാധാരണ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഏറ്റവും വലിയ ഏഷണിക്കാർ സ്ത്രീകളാണെന്ന് പോലും. ഞാൻ ആ ചിന്താഗതിയെ എതിർക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മോശമായി ഏഷണി പറയുന്നത് പുരുഷന്മാരാണ്. പേർഷ്യൻ ഭരണത്തിനെതിരെ ഒരു പ്രത്യേക രാജ്യം കെട്ടിപ്പടുക്കുവാൻ നെഹെമ്യാവ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം എഴുതിയ ഈ കത്ത് പരസ്യമാക്കി. ഒന്നുകിൽ അത് പരസ്യമായി വായിച്ചതാകാം, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചതാകും. മതിലിനു വേണ്ടി പണിയെടുക്കുന്നവരെ നിരാശപ്പെടുത്തുവാൻ പ്രത്യേകം ക്രമീകരിച്ചതായിരുന്നു ഈ കത്ത്. നെഹെമ്യാവ് രാജാവാകുവാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. 7 വാക്യം നോക്കിക്കാട്ടെ. യഹൂദിയിൽ ഒരു രാജാവുണ്ടെന്ന് നിന്നെക്കുറിച്ച് യെരുശലേമിൽ പ്രസംഗിപ്പാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവിയുണ്ട്. ഗഷ്മൂവും അങ്ങനെ പറയുന്നു. രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും. ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. നെഹെമ്യാവ് രാജാവാകുവാൻ ശ്രമിക്കുന്നു എന്നവനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, പിന്നെയോ അവൻ പണിയുന്നതിനെ പിന്താങ്ങുവാൻ അവൻ പ്രവാചകന്മാരെ കൂലിക്കു വച്ചിരിക്കുന്നു എന്നും കുറ്റപ്പെടുത്തുന്നു. നെഹെമ്യാവിനെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ ഗൌരവമേറിയ തന്നെയാണ്. ഈ കാര്യങ്ങൾ പേർഷ്യയിലെ രാജാവിനെ അറിയിക്കുവാൻ തങ്ങൾ പോകുന്നതിനാൽ ഇത് വാസ്തവമോ എന്നറിയുവാനാണ് ഈ കത്തയക്കുന്നതെന്നത്രേ അവരുടെ ഭാഷ്യം. അവർ നെഹെമ്യാവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അവനോടൊപ്പം ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് അവസരം ലഭിക്കുവാനാണ് ഈ സമ്മർദ്ദം. ഇവിടെ നാം കൈകാര്യം ചെയ്യുന്നത് ഒരു കിംവദന്തിയെയാണ്. കിംവദന്തിയുടെ പ്രത്യേകതകളിൽ ഒന്ന്, അതിന്റെ ആരംഭം അല്ലെങ്കിൽ ഉറവിടം ഒരിക്കലും വെളിപ്പെടുത്തുകയില്ല. വാസ്തവത്തിൽ അത് ആരിൽ നിന്നും വന്നു എന്ന് വളരെ ചുരുക്കമായിട്ടേ അറിയാൻ സാധിക്കും. ഏഴാം വാക്യത്തിൽ നാം കണ്ടത്, എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു കേൾവിയുണ്ട്. എവിടെ നിന്നാണ് ഈ വർത്തമാനം ആരംഭിച്ചത്? നെഹെമ്യാവ് രാജാവാകുവാൻ ശ്രമിക്കുന്നു എന്ന തെറ്റായ വാർത്ത രേഖപ്പെടുത്തുമ്പോൾ പറയുന്നത് എന്നത്രേ വർത്തമാനം എന്നാകുന്നു. ഒരു കിംവദന്തിയാകുന്നുവോ എന്നറിയുവാനുള്ള ഒന്നാമത്തെ മാർഗം അതിന്റെ ഉറവിടം ഒരിക്കലും പ്രസ്താവിക്കാറില്ല. രണ്ടാമതായി, ഒരു കിംവദന്തി അതിന്റെ അതിശയോക്തിയിലും കൃത്യതയില്ലായ്മയിലും തിരിച്ചറിയാവുന്നതാണ്. ഒരു കിംവദന്തി അതിശയോക്തിപരമായ വിധത്തിലാണ് പരക്കുന്നത്. ആർക്കും എളുപ്പം പറ്റിക്കാവുന്ന കൂട്ടരും ഏഷണിക്കാരും അത്രയും കേട്ടുകഴിയുമ്പോൾ അതിൽ പൊടിപ്പും തൊങ്ങലും പിടിപ്പിച്ച് പഠിപ്പിക്കുവാൻ, എന്നിട്ട് അതിനെ എവിടെല്ലാം പറപ്പിച്ചുവിടാമോ അവിടെയെല്ലാം പറപ്പിച്ചുവിടുവാൻ ആരംഭിക്കും. അവർ ഒരു വായിൽ നിന്നും അടുത്ത ചെവിയിലേക്ക് അയക്കും. അത് താങ്കളുടെ അടുത്തെത്തുമ്പോഴേക്കും അതിലൊരു യാഥാർത്ഥ്യവും കാണില്ല. എന്തൊരു ഭയങ്കരമാണ് ഈ കളിയില്ലേ? ഒരു കിംവദന്തി വ്യക്തിപരമായ മുറിപ്പെടുത്തലിലേക്കും തെറ്റിദ്ധാരണകളിലേക്കും നയിക്കും. നെഹെമ്യാവിനെ സംബന്ധിച്ചുള്ള ഈ റിപ്പോർട്ടിന്റെ ഫലമെന്താണ്? അത് അവനെ മുറിപ്പെടുത്തി. അത് അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതുമായിരുന്നു. നെഹെമ്യാവ് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. പോകാമോ അത് വയ്യ, പോകാതിരിക്കാമോ അതും വയ്യ. അവൻ ഓണോ സമഭൂമിയിലേക്ക് പോകുവാൻ വിസമ്മതിച്ചാൽ ശത്രുക്കൾ പറയും സത്യം വെളിപ്പെടുമെന്ന ഭയത്താലാണ് അവൻ വരാത്തതെന്ന്. അഥവാ അവൻ പോയെന്നാൽ അപകടം വരുത്തിവെക്കും, യെരുശലേമിലെ പണി മുടങ്ങും. ഏതാണ്ട് ഒരു അസാധ്യമായ സാഹചര്യത്തിലാണ് നെഹെമ്യാവ് ഇപ്പോൾ ആയിരിക്കുന്നത്. ക്രിസ്തീയ ഐക്യത്തിന്റെ ഒന്നാമത്തെ ശത്രു നാവാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മദ്യമോ മയക്കുമരുന്നുകളോ അല്ല, സഭയിലെ മോശമായ ഒരു പരിപാടിയുമല്ല, സഭയിലെ ഐക്യത നഷ്ടപ്പെടുത്തുന്നത് നാവാകുന്നു. കിംവദന്തി പരത്തുന്നവർ വാസ്തവത്തിൽ തങ്ങളുടെ ബുദ്ധിഹീനതയാണ് വെളിപ്പെടുത്തുന്നത്. ഇതുപോലുള്ളത് എന്തെങ്കിലും കേൾക്കുമ്പോൾ ജ്ഞാനിയായ ഒരുവൻ തന്നോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കും. ഇത് ഇപ്പോൾ ഇവിടെ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് രഹസ്യമായ എന്തെങ്കിലും കാര്യമാണോ? ഇത് മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് അവകാശമുണ്ടോ? ഞാനിത് പറയുന്നതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമോ ദുഷിക്കപ്പെടുമോ? ജ്ഞാനം ശരിയായ മറുപടി നൽകും. നിന്റെ വായ് തുറക്കരുത്. കാരണം ഭവനത്തിലെ ഐക്യത നഷ്ടപ്പെടുത്തുന്നവനെ ദൈവം വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന ഏഴ് കാര്യങ്ങൾ സദൃശവാക്യങ്ങൾ ആറാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ മൂന്ന് കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. കിംവദന്തി പരത്തുന്നവന്റെ പ്രവർത്തനത്തിൽ ഇല്ലാതിരിക്കുന്ന മറ്റൊരു കാര്യം ശരിയായ വാർത്തയാകുന്നു. ഏതെങ്കിലും അവസരത്തിൽ സത്യം കണ്ടുപിടിക്കുവാൻ താങ്കൾ താൽപര്യപ്പെടുന്ന പക്ഷം താങ്കൾ ആദ്യം അതിന്റെ ഉറവിടം കണ്ടുപിടിക്കണം. അതെ, കൃത്യതയുടെ തെളിവ്, ഇത് സത്യമാണോ, യഥാർത്ഥ ഉറവിടം പറയുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ഈ ഏഷണിക്കാർ ഉണ്ടാക്കുന്ന വേറൊരു പ്രശ്നം, ഈ വാർത്ത അറിയിക്കുന്നതിനുള്ള ശരിയായ സ്ഥാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിട്ടാണ് അവർ വിളമ്പുന്നത്. ഒരു വാർത്ത പറയുന്നതിന് മുൻപ് തന്നോട് തന്നെ ചോദിക്കേണ്ട ചില കാര്യങ്ങൾ: എന്നെ കേൾക്കുന്ന ആളിന് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന ആളിന് കഴിയുമോ? അതോ ഇതും മറ്റൊരാളുടെ ചെവിയിൽ പകരുന്ന വേറൊരു ഉപയോഗശൂന്യമായ ദൂഷണം മാത്രമാണോ? കൂടുതൽ ദോഷം മാത്രം വരുത്തിവെക്കുന്ന ഒരാളോട് എന്തെങ്കിലും പങ്കുവച്ചാൽ ആ സ്ഥിതി ഒന്നോർക്കുക. പ്രിയ സുഹൃത്തെ, ഈ വിഷയത്തിൽ താങ്കൾ വളരെ സൂക്ഷ്മതയുള്ള വ്യക്തിയായിരിക്കണം. മറ്റേതൊരു പാപത്തെയും പോലെ ക്രൂരമായി ദൈവം കാണുന്ന ഒന്നത്ര ഏഷണി. കൊലപാതകനും മോഷ്ടാവും വ്യഭിചാരിയും ഏഷണി പറയുന്നവനും എല്ലാം ദൈവത്തിന് ഒരുപോലെയാകുന്നു. ഈ കാര്യം നാം ഒരിക്കലും മറക്കരുത്. ഈ പാപത്തിൽ നിന്നും കൂടി താങ്കളെ രക്ഷിക്കുവാനാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ആ വീണ്ടെടുപ്പ് അവകാശപ്പെടൂ. ഈ പാപത്തെ വെറുക്കുവാൻ പഠിക്കും. നാം ഇനിയും 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അതിന് ഞാൻ അവന്റെ അടുക്കൽ ആളയച്ച് നീ പറയുന്നതുപോലെയുള്ള കാര്യമൊന്നും നടക്കുന്നില്ല, അത് നീ സ്വമേധയാ സങ്കല്പിച്ചതാകുന്നു എന്ന് പറയിച്ചു. ഏഷണിയെ നേർക്കുനേരെ എതിർക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. അടുത്ത പ്രാവശ്യം ആരെങ്കിലും താങ്കളുടെ ചെവിയിൽ കിംവദന്തി കൊണ്ടുവരുമ്പോൾ അയാളെ ശാസിക്കുക. അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ താങ്കൾക്ക് സാധിക്കും. എങ്ങനെയാണ് മറ്റൊരാളെ മുഷിപ്പിക്കുന്നതെന്ന് കരുതിയായിരിക്കും താങ്കൾ മിണ്ടാതിരിക്കുന്നത്. എന്നാൽ ആ അവസ്ഥ അയാളെ നശിപ്പിക്കുമെന്ന് മറക്കരുത്. വേറെ ചിലർ ഈ ഏഷണി കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഏഷണിക്കാരൻ കൊണ്ടുവരുന്നത് താൽപര്യത്തോടെ കേൾക്കുന്നു. നെഹമ്യാവിന്റെ ഈ കാര്യത്തിൽ സത്യത്തിന്റെ സാക്ഷിയായി ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഭോഷ്കിന്മേൽ പടുത്തുയർത്ത ഒരു എഴുത്തുമായിട്ടാണ് അവനെ നേരിടുന്നത്. നെഹമ്യാവ് വളരെ ഭംഗിയായി അതിനോട് പ്രതികരിച്ചു. താങ്കൾ എപ്പോഴെങ്കിലും ഏഷണിയുടെ ഇരയായിട്ടുണ്ടെങ്കിൽ എട്ടാം വാക്യം ശ്രദ്ധിച്ചു പഠിക്കുക. കിംവദന്തിയുടെ ആക്രമണത്തിൽ താങ്കളെ തന്നെ എങ്ങനെ സംരക്ഷിക്കാമെന്നിവിടെ നമുക്ക് പഠിക്കാവുന്നതാണ്. തന്റെ നേരെയുള്ള ആരോപണം നെഹമ്യാവ് തണുത്ത മട്ടിൽ തള്ളിക്കളഞ്ഞു. നിങ്ങൾ എന്റെ മേൽ ആരോപിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾ കേട്ടതല്ല, സ്വന്തമായി ഉണ്ടാക്കിയതാണ് പോലും. അവരെ കള്ളന്മാർ എന്ന് വിളിക്കുന്ന ഒരു നല്ല മാർഗമായിരുന്നു ഇത്. എന്നിട്ട് നെഹമ്യാവ് തന്റെ മുറിവ് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുചെല്ലുന്നു. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത്, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. തന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരത്തുമ്പോൾ ഏതൊരു വ്യക്തിക്കും മുറിവേൽക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. താങ്കൾ എത്ര ശക്തനായൊരു വ്യക്തിയാണെങ്കിലും അപവാദം താങ്കളെ തളർത്തും, വേദനിപ്പിക്കും. ഏഷണി പറഞ്ഞു നടക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാവ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരത്തുന്നതാകുന്നെങ്കിൽ ദൈവം അതിനെ കൈകാര്യം ചെയ്യും, മറക്കരുത്. ദൈവഭവനത്തിലെ ഒരുമയില്ലായ്മയുടെ ഒരു പ്രധാന കാരണം ഏഷണിയാകുന്നു. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത നാം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ആദ്യം അവയെ കൈകാര്യം ചെയ്യാവുന്ന നേതാക്കന്മാരുടെ അടുത്തേക്ക് നാം അത് കൊണ്ടുചെല്ലണം. നാം പറയുന്നതിനു മുൻപ് നാം അതിനെക്കുറിച്ച് വിലയിരുത്തണം. ജീവിതത്തിൽ മുൻഗണന നഷ്ടപ്പെട്ടവരാണ് ഏഷണി പറഞ്ഞു നടക്കുന്നത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വളർത്തുന്നതാകണം. നെഹമ്യാവിന് ലഭിച്ച കത്തിന്റെ ലക്ഷ്യം അവനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ നെഹമ്യാവ് വിട്ടുകൊടുത്തില്ല. ദൈവഹിതമെന്ന് ഞാൻ അറിഞ്ഞ വിഷയത്തിൽ അവൻ ദൃഢതയോടെ മുന്നേറി. അതായിരുന്നു അവന്റെ മുൻഗണന. അതെ, ഏതൊരു ഏഷണിയും ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. നാം നമ്മെ രക്ഷിക്കുവാൻ ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുക മാത്രമേ ചെയ്യൂ. പത്തും പതിനൊന്നും വാക്യങ്ങളിൽ കാണുന്നത്, പിന്നെ ഞാൻ മെഹത്തേബാലിന്റെ മകനായ ദലായാവിന്റെ മകൻ ശമയാവിന്റെ വീട്ടിൽ ചെന്നു. അവൻ കഥകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക. നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞു. അതിന് ഞാൻ, എന്നെപ്പോലുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. നെഹമ്യാവിന്റെ സുരക്ഷിതത്വത്തിൽ അതീവ താൽപര്യനാകുന്നു എന്ന് അഭിനയിക്കുന്ന ഒരു കള്ളപ്രവാചകനാണ് ശമയ്യാവ്. ദേശാധിപതിയുടെ ജീവനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ഗൂഢാലോചന വെളിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ശമയ്യാവ് പറയുന്നത്. നെഹമ്യാവ് സുരക്ഷിതനായിരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ദേവാലയം മാത്രമാകുന്നു എന്നാണ് പറയുന്നത്. ഭീരുത്വപരമായ ഒരു കാര്യം ചെയ്യുവാനാണ് അവനോട് ആവശ്യപ്പെടുന്നത്. നെഹമ്യാവിന്റെ ആത്മീക ഉൾക്കാഴ്ച വാസ്തവത്തിൽ ശമയ്യാവ് മനസ്സിലാക്കിയില്ല. പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്, ദൈവം അവനെ അയച്ചിട്ടില്ല, തോബിയാവും സൺമല്ലത്തും അവന് കൂലി കൊടുത്തിരുന്നതുകൊണ്ട് അവൻ എനിക്ക് വിരോധമായ ഒരു പ്രവചനം പറഞ്ഞതേയുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു. എന്റെ ദൈവമേ, തോബിയാവും സൺബല്ലത്തും ചെയ്ത ഈ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവരെയും നൊവേദ്യ എന്ന പ്രവാചകിയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. തന്നെ നശിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയുടെയും പദ്ധതികളുടെയും മധ്യത്തിലാണ് നെഹമ്യാവ്. തന്റെ സുഹൃത്തുക്കളാകുന്നു എന്ന് അഭിനയിച്ച ഈ കൂട്ടത്തോട് അവൻ ഇടപെട്ടു. എന്നാൽ അവൻ ഇപ്പോഴും വളരെ പ്രശ്നപൂരിതമായ ഒരു അവസ്ഥയിലാണ്. അവൻ വല്ലാത്ത വെട്ടിൽ തന്നെയാണ്. അവൻ മറ്റൊരു ഗൂഢാലോചനയുടെ നടുവിലാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. ദേശം വീണ്ടും കള്ളപ്രവാചകന്മാരാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരാകുന്നു എന്ന് തോന്നുന്നു. അതെ, ദൈവമക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ദൈവത്തെ അറിയാത്തവരല്ല, ദൈവത്തെ അറിയുന്നു എന്ന് അഭിനയിക്കുന്നവരാണ്. പതിനഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത്, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25 തീയതി തീർത്തു. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ, ആഘോഷങ്ങളോ പരിപാടികളോ ഇല്ലാതെ മതിൽ പണി അവസാനിച്ചു. എതിർപ്പുകളുടെ മധ്യേ ലക്ഷ്യത്തോടെ മുന്നേറിയ നെഹമ്യാവിന്റെയും ജനത്തിന്റെയും വിജയം അതായിരുന്നു. 16 വാക്യത്തിൽ, ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. 52 ദിവസം കൊണ്ട് പണി അവസാനിച്ചു. അവരിലൂടെ ഇത് ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നോർക്കണം. എന്നാൽ മതിൽ പണി ഇപ്പോൾ പൂർത്തിയായി എങ്കിലും ഇപ്പോഴും അപകടം പതിവിരിപ്പുണ്ട്. നെഹമ്യാവ് അത് നേരിടുവാൻ പോകുന്നു. 6 ഒടുവിലത്തെ വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യഹൂദ പ്രഭുക്കന്മാർ തോബിയാവിന് അനേകം എഴുത്തയക്കുകയും തോബിയാവിന്റെ എഴുത്ത് അവർക്ക് വരികയും ചെയ്തു. അവൻ ആരഹന്റെ മകനായ ശകന്യാവിന്റെ മരുമകൻ ആയിരുന്നതുകൊണ്ടും അവന്റെ മകൻ യോഹാനാൻ ബേരഖ്യാവിന്റെ മകനായ മെഷുല്ലാമിന്റെ മകളെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ടും യഹൂദയിൽ അനേകർ അവനുമായി സത്യബന്ധം ചെയ്തിരുന്നു. അത്രയുമല്ല, അവർ അവന്റെ ഗുണങ്ങളെ എന്റെ മുൻപാകെ പ്രസ്താവിക്കുകയും എന്റെ വാക്കുകളെ അവന്റെ അടുക്കൽ ചെന്ന് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ തോബിയാവ് എഴുത്ത് അയച്ചുകൊണ്ടിരുന്നു. യഹൂദ പ്രഭുക്കന്മാർക്ക് എഴുത്തുകൾ എഴുതി ശത്രു എതിർപ്പ് അവിടെ കൂട്ടുവാൻ ശ്രമിക്കുന്നതായി നാം കാണുന്നു. തോബിയാവ് അവിടുത്തെ ഒരു പ്രഭുവിന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരുന്നത്. ദൈവത്തിന്റെ ശത്രുക്കളുമായി ഇങ്ങനെ ബന്ധം കൂടുന്നത് എപ്പോഴും കാണാവുന്നതാണ്. അതുകൊണ്ട് നെഹമ്യാവ് പറഞ്ഞതും ചെയ്തതുമെല്ലാം അതുപോലെ തോബിയാവിന്റെ ചെവിയിൽ അപ്പോഴപ്പോൾ എത്തിയിരുന്നു. അതുമാത്രമല്ല, നെഹമ്യാവ് പറയുന്നത് അവർ അവന്റെ ഗുണങ്ങളെ എന്റെ മുൻപാകെ പ്രസ്താവിക്കുകയും ചെയ്തു എന്നത്രേ. അതായത് വിവാഹത്തിലൂടെ തോബിയാവുമായി ബന്ധപ്പെട്ട ഈ ആളുകൾ നെഹമ്യാവിന്റെ അടുത്ത് വന്ന് പറയും, നെഹമ്യാവേ, നീ തോബിയാവിനോട് വളരെ ക്രൂരമായിട്ടാണ് ഇടപെടുന്നത്. അവൻ വാസ്തവത്തിൽ നല്ലൊരു മനുഷ്യനാണ്. എന്നിട്ടവർ അവന്റെ നല്ല പ്രവൃത്തികളെ പ്രകീർത്തിക്കുവാൻ തുടങ്ങും. തോബിയാവ് ഭീഷണിക്കത്തുകളാൽ പ്രതികരിക്കും. എത്ര ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയില്ലേ. പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ താൽപര്യപ്പെട്ട് നാം മുൻപോട്ടിറങ്ങുമ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നാം മുൻപോട്ടു പോയെന്നാൽ ഒരിക്കലും നാം തോൽക്കല്ല. ദൈവം നമ്മെ വിജയത്തിലേക്ക് നയിക്കും. നിരാശപ്പെട്ട് ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ മുൻപോട്ടു പോകുവാൻ സാധിക്കില്ല എന്നുറച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള പ്രിയ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ ചിന്തിക്കുന്ന ചിന്ത ശരിയല്ല. ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കൂ. ദൈവം താങ്കളുടെ ജീവിതത്തെ ഒരു വലിയ വിജയമാക്കും. അതിനായി ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള നല്ല ആലോചനകൾക്കായി വീണ്ടും ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ഞങ്ങൾ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ഞങ്ങൾ തനിയെയല്ല, അവിടുന്ന് ഞങ്ങൾക്ക് ആലോചനക്കാരനായി ഞങ്ങളോട് കൂടെയിരിക്കുന്നു എന്ന് വീണ്ടും തന്ന ഉറപ്പിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് ഹിതകരമായി ജീവിപ്പാനും വിജയത്തിലേക്ക് മുന്നേറുവാനും അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.